പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. ഞാനും ഈ അച്ഛനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എങ്ങനെ അച്ഛൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്കൊരു പ്രയാസം. ഇന്ന് ആരാധനാമധ്യത്തിൽ പ്രസംഗിക്കുവാനും ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാനും അച്ഛനെ പ്രത്യേകം ക്ഷണിച്ചതിൽ വളരെ നന്ദിയുണ്ട്. മാമോയിസ മുഖേനൊക്കെ ഒരു പ്രതിഫലം ആണെന്നുള്ള പോലെയാണ് ഞാനത് സ്വീകരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വളരെ വേഗത്തിൽ എൻ്റെ മെസ്സേജ് തീർക്കണം എന്നുകൂടെ അച്ഛൻ എന്നെ ഒന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അല്ലെങ്കിലും ഞാൻ സാധാരണ ദീർഘമായിട്ട് പ്രസംഗിക്കുന്ന ആ ഒരു പതിവ് ഇപ്പോഴില്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇന്ന് സീനിയർ സിറ്റിസൻ ഡേ ആയിട്ടാണ് നമ്മുടെ സഭ കൊണ്ടാടുന്നത്. ഓൾഡ് ഏജ് ദാറ്റ് കമ്പൈൻസ് ഫെയ്ത്ത് ആൻഡ് എക്സ്പീരിയൻസ്. നമ്മുടെ സഭ ഇന്ന് ഈ വിഷയം നമ്മുടെ പള്ളികളിലൊക്കെ മുഴങ്ങി കേൾക്കുമ്പോൾ, വാർദ്ധക്യത്തിലൊക്കെ പ്രവേശിച്ചിട്ടുള്ള വ്യക്തികൾ അവർ അവഗണിക്കപ്പെട്ടവരാണ് എന്നുള്ള നില മാറിയിട്ട് അവരെ വിശ്വാസത്തിൽ കുറേ കൂടെ ഉറപ്പിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഈ ഞായറാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വിശ്വാസവും അനുഭവവും സമന്വയിപ്പിക്കുന്ന വാർദ്ധക്യം. പക്ഷേ ഇവിടെ ആരും വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നില്ല, എല്ലാവരും ചെറുപ്പക്കാരായിട്ടാണ് നിൽക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിക്കൊള്ളട്ടെ. ദൈവം നമ്മളോട് പ്രത്യേകം കരുണ കാണിക്കുന്നുണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഇന്ന് നമുക്ക് ചിന്തിക്കായിട്ട് വിശുദ്ധ ലൂക്കോസ് 2:31 നമ്മളിന്ന് വായിച്ച് കേട്ട എവൻഗേലിയനായിട്ട് വായിച്ച വേദഭാഗത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 31, നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന. ഞങ്ങളുടെ സ്വർഗസ്വ പിതാവേ, നിൻ്റെ വചനം ഞങ്ങളെ ഞങ്ങളുടെ വിഷമസന്ധികളിൽ, ഞങ്ങളുടെ ക്ഷീണ അവസ്ഥയിൽ, ഞങ്ങളുടെ വേദനാജനകമായ അനുഭവങ്ങളിൽ ഒക്കെ നീ ഞങ്ങളെ താങ്ങി നിർത്തുന്ന വൻകൃപകൾക്കായിട്ട് സ്തോത്രം. ഇന്ന് സഭയാകമാനം ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ കർത്താവിനെ വിശ്വാസത്തിൽ ബലപ്പെടുവാനും കർത്താവിങ്കിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനാശുശ്രൂഷ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹകരമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. ദയയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് എവൻഗേലിയനായിട്ട് വായിച്ച വേദഭാഗത്തിൽ രണ്ട് വ്യക്തികളെ എടുത്ത് പറഞ്ഞിരിക്കുന്നു. ഒന്ന് സിമോൻ, മറ്റൊന്ന് അന്ന. ഈ രണ്ടുപേരുടെയും ജീവിത അനുഭവങ്ങളെക്കുറിച്ച് പഠിക്കാനോ വിശദമായി ചിന്തിക്കുവാനോ സമയമില്ല. ഞാൻ എനിക്ക് അച്ഛൻ പ്രത്യേകം പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഈ വേദവാക്യങ്ങൾ വായിക്കുന്നതിന് മുൻപ് കന്യമറിയാമിൻ്റെ പാട്ട് സിമോൻ്റെയും അന്നയുടെയും വിശ്വാസവും അനുഭവവും സമന്വയിപ്പിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇവർക്ക് ലഭ്യമായ പ്രാർത്ഥനയും പ്രവചനവും അന്വർത്ഥമാണ്. ഇവിടെ കാണാൻ കഴിയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു വലിയ തികവാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഭൗതിക ചിന്തകളിൽ നിന്നും മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിത നിലവാരം പുലർത്തിയിരുന്ന ഇവിടെ അത് വിശദമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുകയില്ല, സമയമില്ല. പ്രൈസിങ് ഗോഡ് ഫോർ ഹിസ് സാൽവേഷൻ, പ്രൈസിങ് ഗോഡ് ഫോർ ഹിസ് മൈറ്റി ഡീഡ്സ്, ഇത് വെളിപ്പെടുത്തുന്ന അതാണ് സുവിശേഷകൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ലൂക്കോസ് വിശദമായിട്ടൊന്നും പറയുന്നില്ല. ശിമോനും അന്നയും വെറും പാവപ്പെട്ടവരും തള്ളപ്പെട്ടവരുമാണെന്നാരും ചിന്തിക്കരുത്. അവരൊക്കെ ഉന്നത നിലവാരം പുലർത്തിയിരുന്നവരാണ്. എന്നാൽ അവർക്ക് ദേവാലയവുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. ദൈവത്തോടുള്ളതായ വലിയൊരു വിശ്വാസം അവരിൽ നിഴലിട്ടിരുന്നു. അവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടെ വെളിപ്പെട്ടതായിട്ടുള്ള ഒരു സത്യം ഇതാ ദേവാലയത്തിൽ വന്നപ്പോൾ അവർക്ക് കണ്ണാൽ കാണുവാൻ സാധിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പ്രായം ചെല്ലുന്ന സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം എത്ര ഉണ്ട് ഒന്ന് അളന്നു നോക്ക്. ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ നിങ്ങളത് ദയവായി ശാന്തമായി ചിന്തിക്കണം. ഇനിയുള്ള സമയങ്ങൾ നാം അതിനുവേണ്ടി വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. കന്യമറിയാമിൻ്റെ പാട്ടാണെങ്കിൽ വിപ്ലവകരമായ പാട്ടിലും പ്രാർത്ഥനയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഡോക്ടർ സ്റ്റാൻലി ജോൺസ് വിശേഷിപ്പിക്കുന്നത്, ഹൃദയവിചാരത്തിൽ അഹങ്കാരികളായവരെ ദൈവം ചിതറിച്ചിരിക്കുന്നു. മോറൽ റെവല്യൂഷൻ, പ്രമുഖന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കിയിരിക്കുന്നു. സോഷ്യൽ റെവല്യൂഷൻ, വിശക്കുന്നവരെ നന്മകളാൽ നിറച്ചിരിക്കുന്നു. എക്കണോമിക് റെവല്യൂഷൻ, വാർദ്ധക്യം ബലം ക്ഷയിക്കും, കണ്ണുമങ്ങും, കാലുകളുടെ ബലം കുറയും, മെമ്മറി പവർ നഷ്ടപ്പെടും. ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് ബൈബിളിൽ കൂടെ കാണാനായിട്ട് കഴിയും. ശലോമോൻ തൻ്റെ സംഗീത സംവിധാനത്തിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ലഭിക്കുന്ന വാർദ്ധക്യം അത് വളരെ വിഷമകരമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് നയിക്കും. എന്നാൽ അവിടെയൊക്കെയും താങ്ങും തണലും നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതാണ് ബൈബിളിൽ പറയാനായിട്ടുള്ളത്. ഇവിടെ വാർദ്ധക്യം ചെന്ന രണ്ട് വ്യക്തികൾ, അവർ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്താ, ദൈവത്തിന് അവരോട് ചിലത് സംസാരിക്കാനുണ്ട്, ചിലതവരെ കാണിക്കാനായിട്ടുണ്ട്. ഓ, എന്തോ ഒരു അനുഗ്രഹമായ ഒരു കൂടിക്കാഴ്ചയാണ്. നമുക്ക് വാസ്തവത്തിൽ ഇതുപോലെയുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അവരുടെ ആ ദർശനം ഈ ലോകമുള്ളിടത്തോളം കാലം ഈ ബൈബിളിൻ്റെ നിസ്സംഗത, അതായത് ആ അതിൻ്റെ നിസ്തുല്യത ഉള്ളിടത്തോളം കാലം ഇതാ തെളിവായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ പ്രാർത്ഥന സ്ട്രെങ്ത് ടു ഫേസ് റിയാലിറ്റീസ് ഓഫ് ലൈഫ്, ജീവിതത്തിൽ നേരിടുന്നതായിട്ടുള്ള വേദനകളിലും വെല്ലുവിളികളിലും നമുക്ക് ധൈര്യമായി ഉറച്ചു നിൽക്കുവാൻ ജീവിതത്തിൽ സാധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്ന് വാസ്തവത്തിൽ കുടുംബ പ്രാർത്ഥന വളരെ കുറഞ്ഞുപോയി. ദുഃഖകരമായ ഒരനുഭവമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രേയറിനെ സംബന്ധിച്ച് ആ ലീഡർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. രണ്ടുപേരും പ്രാർത്ഥിക്കാനായിട്ടുണ്ട്, ആരും പ്രാർത്ഥിക്കാനില്ല. ഒത്തിരി നേരം എല്ലാവരും മൗനമായിരുന്നു. അപ്പോൾ ചിലർ ചോദിക്കും, ഈ ഡിട്രോയിറ്റിൽ അങ്ങനെ നടക്കുമോ എന്ന്. അങ്ങനെ നടക്കും. കാരണം എന്താ? അങ്ങനത്തെ ഒരു കാലമാണ്. ഞാൻ പറഞ്ഞു, അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഒരു ദിവസം ഭർത്താവ് പ്രാർത്ഥിച്ചെങ്കിൽ അടുത്ത ദിവസം ഭാര്യ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങളെ സംബന്ധിപ്പിക്കുക. ഇതിൻ്റെ എല്ലാം ആ ഒരു നല്ല കാലം നഷ്ടപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി നേരം ഇരുന്ന് കേട്ടോ, ആരും പ്രാർത്ഥിക്കാനില്ല. എനിക്ക് തോന്നുന്നു യാക്കോബായിൽ നിന്നങ്ങാണ്ട് നിന്ന് വന്ന ഒരാളാണ് പ്രാർത്ഥിച്ചെന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് മാർത്തോമാക്കാരങ്ങ് അങ്ങ് വല്ലാതെ ആയിരിക്കുക. അതുകൊണ്ട് ദൈവമക്കളെ, പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് ശക്തി ലഭിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഐ താങ്ക് ദി ഗുഡ് ലോർഡ് ഫോർ ഹാവിംഗ് പെർമിറ്റഡ് മീ ടു ഷെയർ ദ സഫറിംഗ് ഓഫ് ദ ക്രോസ്, സഫറിംഗ് ദറ്റ് ഈസ് ദ കംപ്ലീറ്റ് അപ്പോസ്റ്റോൾഷിപ്പ്. അപ്പോസ്തോലന്മാർ ഒന്നിച്ചുകൂടി വന്നിരുന്നു പ്രാർത്ഥിക്കുക. വിശ്വാസികൾ ഒന്നിച്ചുകൂടി വരുന്നു ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് അവർക്ക് ഇതാ ഒരു കുഞ്ഞ് വെളിപ്പെട്ടു വരുന്നു. അതിനെ കൈകളിലേന്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഇതാണ് മെസ്സിയ. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം അയച്ചിരിക്കുന്നത് ഇതാണ്. ഓ, എന്തൊരു സന്തോഷം! അന്നാമ കൊച്ചമ്മയ്ക്കും എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം! പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഈ പ്രാർത്ഥന നഷ്ടപ്പെട്ടാൽ നമ്മൾ വല്ലാതെ വിഷമിക്കുന്ന ഒരു കാലഘട്ടം ജീവിതത്തിലുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. കുരിശിലെ സഹനത്തിൽ പങ്കുപറ്റാൻ എന്നെ അനുവദിക്കുന്നതിന് നല്ലവനായ കർത്താവിന് ഞാൻ നന്ദി പറയുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് ജീവിതത്തിൽ ഇടയായിരുന്നു. സഹനം, അതാണ് സമ്പൂർണ്ണ അപ്പോസ്തോലിക ദൗത്യം. ജോർജ് മത്യസൻ പറയുന്നത്, ദ പെയിൻ ഓഫ് ദ ലോർഡ് ഈസ് ബെറ്റർ ദാൻ വേർഡ്സ് ജോയ്. കർത്താവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുക, സമയം കഷ്ടപ്പെടുത്തുക, നഷ്ടപ്പെടുത്തുക, സമയം നഷ്ടമാകുകയില്ല. പിന്നെയോ, നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ മുതൽക്കൂട്ട് ലഭ്യമാകുമെന്നുള്ളൊരു സംശയമില്ല. ഇന്നത്തെ വലിയ ദോഷം, വിശ്വാസം നഷ്ടപ്പെട്ടു, ആത്മീയമായ ഒരു പാപ്പരത്വം. ശിമോൻ, അന്ന, അവർ നല്ല പാരമ്പര്യത്തിൽ ജീവിച്ചവർ, അവർക്ക് ദേവാലയ ശുശ്രൂഷകളും പ്രാർത്ഥനയും അവർക്കുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ഒരു വിശുദ്ധനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് യെശയ്യാവ്. നമുക്കെല്ലാവർക്കും അറിയാം, ബൈബിൾ പഠിച്ചിരിക്കുന്നവർ അറിയാം. യെശയ്യാവ് ദേശത്തിൻ്റെ ദുരവസ്ഥ കണ്ടു. അദ്ദേഹം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി. മുട്ടുകുത്തിയപ്പോൾ മറ്റുള്ളവരെ കുറ്റക്കാരാണെന്നല്ല കണ്ടത്, പിന്നെയോ, ഞാൻ, അയ്യോ ഞാൻ നശിച്ചു, എനിക്കിങ്ങനെ വന്നല്ലോ. ഞാൻ പറയുന്ന, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ അയൽവക്കക്കാർക്കൊക്കെ നമ്മളെ എന്തോ മതിപ്പായിരിക്കും. ഒരാത്മീയ ജീവിതത്തിൻ്റെ ആ ശക്തി നമുക്ക് ജീവിതത്തിൽ വന്നു ചേർന്നാൽ നാം അനുഗ്രഹീതരായി തീരുമെന്നുള്ളതിന് സംശയമില്ല. ഈ വ്യക്തിക്ക് ഒന്നല്ല, മൂന്ന് കാര്യങ്ങളാണ്. താൻ നശിച്ചു, താൻ കുറവുള്ളവനാണ്, അതുകൊണ്ട് എനിക്ക് നിൻ്റെ ശക്തി നൽകി ഒക്കത്തുള്ളൂ. എൻ്റെ ജനം നശിച്ചു പോകുന്നു, ചുറ്റുപാടിലേക്ക് നോക്കി, അവൻ നേതാക്കന്മാരെ നോക്കി, എല്ലാം നാശത്തിൻ്റെ വക്കിൽ വന്നെത്തിയിരിക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ലഭിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് മുഴുവനായി ഏൽപ്പിച്ചു കൊടുത്തു. ആളിനാണുണ്ടായ ദർശനം എന്താ? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. നോക്കിക്കോണം അവിടെ ആ ദൈവദാസന് ലഭിച്ചതായിട്ടുള്ള വെളിപ്പാട്. നമ്മൾ ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുകുത്തിക്കേ, നിശ്ചയമായിട്ടും ദൈവം നമ്മളോട് സംസാരിക്കും. പക്ഷേ സ്വയം സമ്മതിക്കണം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളവനാണ്. ശുദ്ധിയില്ലാത്ത അധരങ്ങൾ, എൻ്റെ കണ്ണ് എൻ്റെ കർത്താവിനെ കണ്ടു. ആർക്കും കിട്ടാത്ത ഒരു വലിയ പദവിയാണ് കിട്ടിയിരിക്കുന്നത്. ജീവിതത്തിൽ ലഭിക്കേണ്ട, നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളിലും നല്ല നല്ല അനുഭവങ്ങൾ പറയാനായിട്ട് നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെ ശക്തിപ്പെടുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. ഞാൻ നമ്മുടെ മെത്രാപ്പോലിത്ത അഭിമന്യ മെത്രാപ്പോലിത്ത തിയോഡോഷ്യസ് സിനിമയുടെ ഒരു പുസ്തകം ഞാൻ ഈയിടെ വായിച്ചുകൊണ്ടിരിക്കുക. വളരെ മനോഹരമായ ഒരു ബുക്കാണ്. അതിൻ്റെ തലക്കെട്ടിങ്ങനെയാണ്, കാഴ്ച തേടുന്ന യാത്രകൾ. തിരുമേനി എഴുതിയിരിക്കുന്നതാണ്. നാം ഒന്ന് മനസ്സിലാക്കുമ്പോൾ, അത് അത് വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തന്നെ ഈ വാർത്തയ്ക്കും, അല്ലെങ്കിൽ ഈ വയസ്സ് ഇത്രയായി ഇവിടെ ഒന്ന് ശക്തിപ്പെടാൻ എങ്ങനെ സാധിക്കും? ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാനൊക്കെയില്ല. വി ആർ ലിവിങ് ഇൻ എ ഗ്ലിറ്ററിങ് ആൻഡ് ഗ്ലാമറിങ് വേൾഡ് എന്ന ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് അങ്ങനെയുള്ളതായ ഉല്ലാസങ്ങൾ, സന്തോഷങ്ങൾ, അങ്ങനെ മുൻപോട്ട് പോകുക. പക്ഷേ ജീവിതീയ ഒരു അനുഭവം ഈ സിമോനും അന്നായിക്കുമൊക്കെ ലഭിച്ചതുപോലെ ദൈവത്തിൽ നിന്നുള്ളതായ ഒരു വെളിപ്പാടാണ്. നമ്മുടെ ഇല്ലായ്മ മാറി നമ്മെ ധൈര്യപ്പെടുത്തും. നമ്മുടെ കുറവുകളെ ദൈവം നമുക്ക് കാണിച്ചു തന്ന് നമ്മെ ശക്തിപ്പെടുത്തും. ദൈവസന്നിധിയിൽ അങ്ങനെ കാത്തിരുന്നവർക്കൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രിയ അച്ഛൻ ഈ അടുത്ത സമയത്ത് പറഞ്ഞു, തീമോത്തിയോസിനെക്കുറിച്ച് പറഞ്ഞു. തീമോത്തിയോസിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ എങ്ങനെയാണ് പൗലോസിൻ്റെ മുൻപിൽ ഒരു ധീര സുവിശേഷനായിട്ട് മാറിയത്? അതിനെ അവൻ്റെ അമ്മയും വല്യമ്മയും അത്ര വിശ്വാസികളായിരുന്നു എന്നാണ്. അവരുടെ പ്രാർത്ഥനയാണ്, നിൻ്റെ അമ്മ ലോവീസിലും നിൻ്റെ വല്യമ്മ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കേണ്ടത് അതാണ്. ഇന്ന് പണമുണ്ടെങ്കിൽ എല്ലാമായി എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഈ അടുത്ത സമയത്ത് പള്ളിയിൽ വന്നപ്പോൾ ഈ ബാത്റൂം ലോട്ടറിയിലേക്ക് ഒന്ന് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു 100 രൂപയുടെ നോട്ട് അങ്ങനെ കിടക്കുക. ഞാൻ നോക്കിയപ്പോൾ ആരുമില്ല. ആ, എന്നാൽ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനതെടുത്തു. ഞാനതെടുത്ത് നമ്മുടെ ട്രസ്റ്റിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഇത് ഏതെങ്കിലും ഒരു സാധുവിനെ പ്രയോജനപ്പെടുത്തണം. ഇന്നെല്ലാം വലിയ പണക്കാരാണ്, എല്ലാവർക്കും പണം മതി, അങ്ങ് പൊഴിഞ്ഞോളുക. ബാത്റൂമിൽ പോകുമ്പോഴും പൊഴിയുക. ഭക്ഷണം, പണം മാത്രമല്ല ഭക്ഷണം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിട്രോയിറ്റുകാരോട് ഇച്ചിരി പണക്കമുണ്ട്. ഭക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ സന്തോഷമാണ്. ഇന്ന് ആരും ഉറങ്ങുന്നില്ല. എൻ്റെ പ്രസംഗം കൊണ്ടൊന്നുമല്ല, ഇനി ഒരു ഊണ് വരുന്നു. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് വളരെ വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. അതാണ് ഈ ഗ്ലാമറിംഗ് വേൾഡ് എന്നൊക്കെ പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാനിടയാകണം. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. പോൾ സുധാകർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ദൈവദാസൻ്റെ വാക്കുകൾ, ലൈക്ക് ജീസസ് സെറ്റ് യുവർ പ്രയോറിറ്റീസ് റൈറ്റ്. ലൈക്ക് ജീസസ് സെറ്റ് യുവർ പേഴ്സണാലിറ്റി റൈറ്റ്. ലൈക്ക് ജീസസ് സെറ്റ് യുവർ പേഴ്സ്പെക്റ്റീവ് റൈറ്റ്. ഉത്തമമായ മുൻഗണനകളും വ്യക്തിത്വവും ജീവിത വീക്ഷണവും യേശുവിൽ നിന്ന് പഠിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഇത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ന്യൂ ഡിഗ്നിറ്റി ആൻഡ് എ ന്യൂ ഡിസൈൻ. നാം ക്രിസ്ത്യാനികളാണെങ്കിൽ ആണെന്ന് പേരുള്ളതേ ഉള്ളൂ. എന്നാൽ യഥാർത്ഥത്തിലുള്ള ആത്മീയത കവിഞ്ഞൊഴുകുന്ന അനുഭവം, കുഞ്ഞുങ്ങൾ അവർ ദൈവഭക്തിയിൽ വളർന്നു വരുന്ന അനുഭവം, ഒരു കാലത്തുണ്ടായിരുന്ന അനുഭവം ഞാൻ ഓർക്കുന്നു. ഞാൻ അതുകൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഞാനൊരിക്കൽ സെമിനാരിയിൽ നിന്ന് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ആ രാജു ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ കൂട്ടായ്മയ്ക്ക് വരുന്ന ഒരു അമ്മച്ചി, അവർ വളരെ പ്രയാസത്തിൽ കൂടാണ് കഴിയുന്നത്. അവർക്ക് ഒരു മകനേ ഉള്ളൂ. അവരിപ്പോൾ കോളേജിൽ പഠിക്കുക. ആ അമ്മ എന്നോട് പറയും, രാജുവിനോടൊന്ന് പറയണം, എൻ്റെ മോന് സെമിനാരിയിൽ പാസ്സായി കഴിയുമ്പോൾ സെമിനാരിയിൽ ഒരു അഡ്മിഷൻ കൊടുക്കണം, അവനൊരു അച്ഛനായി തീർന്നാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പേ എൻ്റെ കുഞ്ഞൊരു സുവിശേഷ വേലക്കാരനായി തീരുന്നത്. എൻ്റെ അമ്മച്ചി എന്നോടത് പറഞ്ഞു. ഞാൻ അതെൻ്റെ മനസ്സിലങ്ങനെ ഇരുന്നു. ഒരിക്കൽ നമ്മുടെ അലക്സാണ്ടർ മാർത്തോമ തിരുമേനി വെൺമണി ഇടവക വിസിറ്റ് ചെയ്തു. ചെയ്തപ്പോൾ തിരുമേനി ഉണ്ടെന്നറിഞ്ഞു. ഞാൻ കോട്ടയത്ത് നിന്ന് സെമിനാരിയിൽ നിന്ന് പെട്ടെന്ന് വന്നു. വന്നിട്ട് ഈ ചെറുപ്പക്കാരനെയും വിളിച്ചോണ്ട് തിരുമേനിയുടെ അരികെ ചെന്നു, തിരുമേനി ഇദ്ദേഹം കോളേജിൽ പഠിക്കുകയാണ്, അടുത്ത സെമിനാരിയിലെ അഡ്മിഷന് ഒന്ന് പ്രവേശിപ്പിക്കണം, നല്ല സ്വഭാവമുള്ള ആളാണ്. ആ തിരുമേനി കേട്ടേച്ചങ്ങ് പോയി. അന്ന് രാവിലെ അന്ന് രാത്രി തിരുമേനി അവിടെ ചെന്ന് ഉറങ്ങിയപ്പോൾ, ഉറങ്ങാൻ കിടന്നപ്പോൾ ഈ പയ്യൻ്റെ ചിത്രമാണ് മുൻപിൽ വരുന്നത്. അപ്പോൾ തിരുമേനി ഇടവികാരി അച്ഛനെ വിളിച്ച് പേരെല്ലാം പറഞ്ഞു, അവനെ സെമിനാരിയിലോട്ട് വിടാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ആ വിവരം കേട്ടപ്പോൾ തലേ ദിവസം തിരുമേനി പറഞ്ഞു, നിങ്ങൾ വളരെ പ്രയാസത്തിൽ കൂടെ കഴിയുന്നതാ, അതുകൊണ്ട് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നതല്ലേ നല്ലതെന്ന് തിരുമേനി പറഞ്ഞതാണ്. പക്ഷേ രാത്രി ദൈവം തിരുമേനിയോട് സംസാരിച്ചു, ആ ചെറുപ്പക്കാരനെ വിടരുത്, മാർത്തോമാ സഭയ്ക്ക് അവനൊരു മുതൽകൂട്ടാണ്, അവനെ പ്രയോജനകരമാക്കി തീർക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്. ഉടനെ തന്നെ അച്ഛൻ അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. കോട്ടയം സെമിനാരിയിലെ അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടി. ഞാൻ ഇതറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ടായിരുന്നു. ഞാൻ രാത്രി പ്രാർത്ഥിച്ചു, അഡ്മിഷൻ കിട്ടി. അദ്ദേഹം പിന്നെയും ഹയർ സ്റ്റഡിക്ക് അതിനുള്ള അവസരം കിട്ടി. കോട്ടയം വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പലായത് ഈ പയ്യനാണ്. നോക്കണം, അദ്ദേഹം സെമിനാരിയിൽ നിന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ കുവൈറ്റ് ഇടവയുടെ വികാരിയായിട്ട് പുള്ളിയെ നിയമിച്ചു. കാരണം ദൈവത്തിനൊരു പ്ലാനുണ്ട്. വെറും ദൈവിക വേലയ്ക്കിറങ്ങുന്നവർ വെറും പാവപ്പെട്ടവരായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പം നമ്മുടെ അച്ഛൻ പറഞ്ഞ പോലെ ഈ അച്ഛൻ കുവൈറ്റിൽ ആയിരിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്നൊന്ന് നാട്ടിൽ പോയി. നാട്ടിൽ പോയപ്പോൾ ഞാൻ ഈ അച്ഛനെ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു, എനിക്ക് ഞാൻ കുവൈറ്റ് കണ്ടിട്ടില്ല, ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. ഈ അത് കേട്ടപ്പോൾ അച്ഛന് വലിയ സന്തോഷമായിപ്പോയി. ഞാൻ അവിടെ ചെന്നു, അച്ഛൻ്റെ കൂടെ ചില ദിവസങ്ങൾ അവിടെ താമസിച്ചു. വളരെ അനുഗ്രഹകരമായിട്ടുള്ള ശുശ്രൂഷ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞു. അച്ഛൻ ഇന്നുമുണ്ട്, പെൺമണിയിലുണ്ട്. അദ്ദേഹം കർത്താവിന് വേണ്ടി പ്രയോജനകരമായി തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം ഒരു ന്യൂ ഡിഗ്നിറ്റി കരുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ന്യൂ ഡിസൈൻ കരുതിയിട്ടുണ്ട്. നമുക്കവൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം ശിമോനും അന്നായിക്കുമൊക്കെ വെളിപ്പെടുത്തിയതുപോലെയുള്ള ആത്മീയ അനുഭവങ്ങൾ, ഇന്നും ദൈവത്തിൻ്റെ അനുഗ്രഹീതമായിട്ടുള്ള സുവിശേഷം നമ്മെ അതിനൊരുക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ദൈവം സഹായിക്കട്ടെ. വാർദ്ധക്യത്തിൽ നമ്മളെ കൈവിട്ട് കളയില്ല ദൈവം. ഒരു പാട്ടുകൂടെ പാടിയിട്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു ചിന്തിക്കാം, ആദിൻ ഭാഗ്യമോർക്കും തോറുമേനി കാശയേറുന്നേ, ആദിൻ ഭാഗ്യമോർക്കും തോറുമേനി കാശയേറും. വാർദ്ധക്യത്തിലുള്ളവർ രാത്രി പാടിക്കിടക്കണം. ദൈവം നമുക്ക് ശക്തി തരും, നമുക്ക് ദർശനങ്ങളെ തന്ന് നമ്മെ അനുഗ്രഹിക്കും. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കണം.